അൽ വലീദ് ഇബ്നു മുഗീറയാകട്ടെ മക്കയിൽ മുശ്രിക്കുകളുടെ ഇടയിൽ നേതാക്കന്മാരിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ്. വലിയ സ്ഥാനമുണ്ട്. ഉസ്മാൻ ഒരാളും തൊടുന്നില്ല. അദ്ദേഹം വളരെ സുരക്ഷിതനാണ്. എപ്പോഴും മക്കയിലൂടെ സ്വസ്ഥമായി സഞ്ചരിക്കാം. കാരണം വലീദ് ഇബ്നു മുഗീറയുടെ സംരക്ഷണത്തിലാണ്. എന്നാൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഗൂൻ അദ്ദേഹം പറയുകയാണ്, വല്ലാഹി ഇന്ന ഗുദൂവി വറവാഹി آمنا بجوار رجل من اهل الشرك واصحابي واهل ديني يلقون من البلاء والاذى في الله ما لا يصيبني لنقص كبير في نفسي. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സത്യം, ഞാൻ ഇവിടെ മുശ്രിക്കുകളിൽപ്പെട്ട ഒരാളുടെ സംരക്ഷണത്തിൽ സുഖകരമായി നടക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ, എന്നോടൊപ്പം ഈ ദീനിൽ പ്രവേശിച്ചവർ, അവരാകട്ടെ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ട് എൻ്റെ ചുറ്റുപാടും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ ഞാനിങ്ങനെ നടക്കുക എന്നത്, ഒരു മുശ്രിക്കിൻ്റെ ശിർക്ക് ചെയ്യുന്ന ഒരാളുടെ സംരക്ഷണയിൽ ഞാനിങ്ങനെ സുഖകരമായി നടക്കുക എന്നത് എനിക്കൊരിക്കലും യോജിച്ചതല്ല. അങ്ങനെ അദ്ദേഹം നേരെ വലീദ് ഇബ്നു മുഗീറയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അബ അബ്ദി ശംസ്, അല്ലയോ വലീദ്, വഫദ് ദിമ്മതുക, നീ നിന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. എന്നാൽ വഖദ് റദത്തു ഇലൈക ജിവാറുക, ഞാനിതാ നിന്റെ സംരക്ഷണം നിനക്ക് തിരിച്ചു നൽകുകയാണ്, എനിക്കതിന്റെ ആവശ്യമില്ല. അപ്പോൾ വലീദ് പറഞ്ഞു, എന്താണ് സംഭവിച്ചത്? ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ? എന്റെ സംരക്ഷണയിലായിട്ടും ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ? അതുകൊണ്ടാണോ നീ ഇത് തിരിച്ചു നൽകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമല്ല. വലാകിന്നി അർദാ ബിജിവാരില്ലാ, വലീദ്, നിന്റെ സംരക്ഷണത്തെക്കാൾ എനിക്ക് തൃപ്തികരമായിട്ടുള്ളത് അള്ളാഹുവിന്റെ സംരക്ഷണമാണ്. വലാകിന്നി അർദാ ബിജിവാരില്ലാ, എനിക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം മതിയായതാണ്. വല ഉറീദു അൻ അസ്തജീറ ബിഗൈരി, അള്ളാഹുവിന് പുറമെയുള്ള ഒരാളിൽ നിന്നും സംരക്ഷണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ വലീദ് പറഞ്ഞു, ശരി, എന്റെ സംരക്ഷണം ഞാൻ പിൻവലിക്കാം, പക്ഷേ നിനക്കുള്ള സംരക്ഷണം ഞാൻ പ്രഖ്യാപിച്ചത് കഅബയുടെ അടുക്കൽ വെച്ച് പരസ്യമായി കൊണ്ടാണ്. അതുകൊണ്ട് നീ കഅബയുടെ അടുക്കൽ ചെന്ന് പരസ്യമായി ഇക്കാര്യം പറയണം. അങ്ങനെ ചെയ്താൽ ഞാൻ എന്റെ സംരക്ഷണം പിൻവലിക്കാം. അങ്ങനെ ഉസ്മാൻ ഇബ്നു മദ്ഊനും വലീദും കൂടി കഅബയുടെ അടുക്കൽ ചെന്നു. അവിടെ കയറി നിന്നുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇബ്നു മദ്ഊൻ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇതാ വലീദിന്റെ സംരക്ഷണം എനിക്ക് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. വലീദ് വാക്കുപാലിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനിതാ സ്വയം തന്നെ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു കടക്കുകയാണ്. അപ്പോൾ വലീദ് പറഞ്ഞു, ഇതാ ഇനി മുതൽ എന്റെ സംരക്ഷണം ഉസ്മാന് ഉണ്ടായിരിക്കുകയില്ല എന്ന് വലീദും അവിടെ വെച്ച് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഉസ്മാൻ ഇബ്നു മദ്ഊനും അദ്ദേഹത്തിനോടൊപ്പം മറ്റൊരാളും കൂടി മുശ്രിക്കുകളുടെ ഒരു സദസ്സിലേക്ക് അവർ കയറി ചെന്നു. അപ്പോൾ അവിടെ ആ മജ്ലിസിൽ, ആ സദസ്സിൽ ലബീദ് ഇബ്നു റബീഅ എന്ന കവി അവിടെ ഇരിക്കുന്നുണ്ട്. ലബീദ് ഇബ്നു റബീഅ, അയാൾ ആ സന്ദർഭത്തിൽ ആ സദസ്സിലിരുന്ന് കവിതകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ പാടി, അല കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹു ബാത്തിലു, അറിയണേ, അള്ളാഹുവിന് പുറമെയുള്ള എല്ലാം നശിച്ചു പോകുന്നതാണ്. അള്ളാഹുവിന് പുറമെയുള്ള എല്ലാം നശിച്ചു പോകുന്നതാണ്. അത് കേട്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, സദഖ്ത, നീ പറഞ്ഞു സത്യമാണ്. അപ്പോൾ ലബീദ് ആ കവിതയുടെ രണ്ടാമത്തെ വരി പാടി, വകുല്ലു നഈമി ലാ മഹാല തസാഇലു, വകുല്ലു നഈമി ലാ മഹാല തസാഇലു, എല്ലാ അനുഗ്രഹങ്ങളും സംശയമില്ല, എന്നെങ്കിലും ഒരിക്കൽ തീർന്നു പോകുന്നതാണ്. അത് കേട്ടപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ അദ്ദേഹം പറഞ്ഞു, കദബ്ത, നീ പറഞ്ഞ കളവാണ്. ഫഇന്ന നഈമൽ ജന്നതി ലാ യസൂൽ, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, സഹാബികൾ ആ ചെറിയ വാക്കുകളിൽ വരെ അത്ര പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വരെ അവരുടെ ദീനിൽ നിന്നൊരു വാക്കുപോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. ചിലപ്പോൾ ഇന്ന് എല്ലാ സുരക്ഷയ്ക്കും ഉള്ളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ അവരോട് ഈ വാക്ക് പറഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും അവസാനിക്കുമെന്ന വാക്ക് പറഞ്ഞാൽ അവർ പറയും അത് കേവലം ഒരു സാഹിത്യ പ്രയോഗമല്ലേ, അത് പരലോകത്തെ ഉദ്ദേശിച്ചു കൊണ്ടൊന്നുമല്ലല്ലോ, അത് ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും നശിച്ചു പോകുമെന്ന് അർത്ഥം വെച്ചാൽ പോരെ എന്നിങ്ങനെ അവർ അതിനെ നിസ്സാരവൽക്കരിക്കും. ഇതൊക്കെ സാഹിത്യമാണ്, സംസ്കാരമാണ്, അതിൽ നിന്റെ ഈ കണിശതയൊന്നും പറ്റില്ല എന്നവർ പറയും. എന്നാൽ സഹാബികൾ സുബ്ഹാനല്ലാഹ് അവർ പ്രയാസങ്ങൾക്ക് നടുവിൽ ഒരു സംരക്ഷണവും അള്ളാഹുവിന്റെ സംരക്ഷണമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആ സന്ദർഭത്തിൽ വരെ അവർ തങ്ങളുടെ ദീനിന് വാക്കുകളിൽ പോലും നൽകുന്ന ശ്രദ്ധ നോക്കൂ നിങ്ങൾ. ഇന്ന് അവരനുഭവിച്ചിരുന്നതിന്റെ എത്രയോ മുകളിൽ നിർഭയത്വം നമുക്കുണ്ട്. എന്നാൽ തൗഹീദുമായി മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്നവരുടെ തന്നെ ബന്ധം എന്താണ്? അവരുടെ കവിതകളുടെ അവസ്ഥ എന്താണ്? പാട്ടുകളുടെ അവസ്ഥ എന്താണ്? മൗലീദുകളുടെ അവസ്ഥ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ തൗഹീദിന് വിരുദ്ധമായ, അവന്റെ ദീനിന് വിരുദ്ധമായ എത്രയെത്ര വാക്കുകളും പ്രയോഗങ്ങളും എത്രയെത്ര സംസാരങ്ങളുമാണ് അവരുടെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നത്? ആർക്കാണ് പ്രയാസമുള്ളത്? ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത്? എന്നാൽ സഹാബികൾ അവരുടെ ദീനിന്റെ കാര്യത്തിൽ അവർ സ്വീകരിച്ച ശക്തമായ നിലപാടാണ് ഇത്. ദീൻ അതിന് വിരുദ്ധമാകുന്നത് എന്തും അതെത്ര ചെറുതാണെങ്കിലും ഒരു കവിതയിലെ ഒരു വരിയാണെങ്കിലും നോക്കൂ നിങ്ങൾ, ആ കവിതയുടെ ആദ്യത്തെ വരി ശരിയാണ്, സത്യമാണ്. എന്നാൽ രണ്ടാമത്തെ വരിയിൽ ഒരു വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു വാക്കുണ്ട്, അതാണ് അവർക്ക് ഗുരുതരമായി തീർന്നത്. എന്നാൽ ഇന്ന് എത്ര എത്ര ആളുകൾ ദീനിലെ അടിസ്ഥാനങ്ങൾ വലിച്ചെറിയാൻ, അത് തള്ളിക്കളയാൻ അവർക്ക് എന്തെങ്കിലും ഒരു നന്മ അയാളുടെ അടുക്കൽ ഉണ്ടായാൽ മതി, അവരൊക്കെ വലിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്, ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് അവരുടെ വിഗ്രഹങ്ങൾ തുടച്ചു വൃത്തിയാക്കി കൊടുക്കാം, അവരുടെ ആരാധനാ സ്ഥലങ്ങൾ ശിർക്ക് ചെയ്യുന്നതിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കാം. അവനവന്റെ ദീൻ എന്നത് നാം വലിച്ചെറിഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഈ സഹാബികൾക്കാണ് അള്ളാഹു വിജയം നൽകിയത്. നമ്മൾ എങ്ങനെയാണ് വിജയം പ്രതീക്ഷിക്കുക? നമ്മൾ എങ്ങനെയാണ് ഈ നാടിനെ ബാധിക്കാനിരിക്കുന്ന വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുക? നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ അപ്പോൾ അസ്മാൻ ഇബ്നു മദ്ഊൻ ഈ വാക്ക് പറഞ്ഞപ്പോൾ കവിത പാടിയ ലബീദിന് ദേഷ്യം പിടിച്ചു. അയാൾ പറഞ്ഞു, ഖുറൈശികളെ, എന്നാണ് നിങ്ങൾക്കിടയിൽ ഇത്തരം ആളുകൾ അവരുടെ നാവ് പൊക്കാൻ തുടങ്ങിയത്? എപ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യം ലഭിക്കാൻ തുടങ്ങിയത്? ആരാണ് ഇയാൾ? അയാൾക്ക് ദേഷ്യം പിടിച്ചു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അവനൊരു വിഡ്ഢിയാണ്, അവനെപ്പോലെ കുറെ വിഡ്ഢികൾ ഇവിടെ വേറെയും ഉണ്ട്, അവർക്ക് ഞങ്ങൾ യാതൊരു വിലയും കൊടുക്കാറില്ല, അതുകൊണ്ട് നീ അവരെ പരിഗണിക്കേണ്ടതില്ല. അങ്ങനെ ഉസ്മാനുവിനും മദ്ഊനും ഇയാൾക്കും ഇടയിൽ തർക്കം ശക്തമായി. ഈ മനുഷ്യൻ അയാൾ ഉസ്മാനുബിനും മദ്ഊനിന്റെ കണ്ണിന് മുഖത്തേക്കടിച്ചു. അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച, കണ്ണിൽ നിന്ന് കണ്ണ് പൊട്ടിച്ചോറ ഒഴുകി, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇത് കണ്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ വലീദ് ഇബ്നു മുഗീറ നിൽക്കുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊന് സംരക്ഷണം നൽകിയ വലീദ് ഇബ്നു മുഗീറ തൊട്ടപ്പുറത്ത് നിൽക്കുന്നു. വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു, ഉസ്മാൻ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാണ്, നീ എന്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ, ഇപ്പോൾ എന്റെ സംരക്ഷണത്തിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ആ കണ്ണ് ബാക്കി നിൽക്കുമായിരുന്നു, നിന്റെ കാഴ്ച പോയി, നിനക്ക് വന്ന നഷ്ടം നോക്കൂ, എന്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു കടന്നില്ല, അപ്പോഴേക്ക് നിനക്കുണ്ടായ പ്രയാസം നോക്കൂ, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ സംരക്ഷണം നൽകാം. അപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ
അദ്ദേഹം പറഞ്ഞ വാക്ക് സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. അത് മനോഹരമായ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞു, ബൽ കുൻതു ഇലല്ലദി ലഖീതു ഫഖീറൻ. സുബ്ഹാനല്ലാഹ്. ബൽ കുൻതു ഇലല്ലദി ലഖീതു ഫഖീറൻ. വലീദ്, നീ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എനിക്ക് വലുതാണ് എന്നാണ്? അല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഈ അനുഭവിക്കുന്ന വേദന, അത് അനുഭവിക്കാനാണ് എന്റെ മനസ്സ് ഇത്ര നേരവും ആഗ്രഹിച്ചിരുന്നത്. ഈ മർദ്ദനമേൽക്കുന്നതിനു വേണ്ടിയാണ് എന്റെ മനസ്സ് തേടിക്കൊണ്ടിരുന്നത്. നിന്റെ സംരക്ഷണത്തിന് കീഴിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ എന്റെ ചുറ്റുപാട് മുഅ്മിനീങ്ങൾ ഉപദ്രവിക്കപ്പെട്ടിരുന്നു, ഞാൻ സുരക്ഷിതനായിരുന്നു. നിന്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ അവരനുഭവിക്കുന്നത് പോലെ ഒന്ന് അനുഭവിക്കണമെന്നതായിരുന്നു എന്റെ മനസ്സ് ആഗ്രഹിച്ചിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്ന ഐനിയ സഹീഹ അല്ലതി ലൻ തുൽതം ലഫഖീറത്തുൻ ഇലാ മാ അസാബ ഉഖ്തുഹാ ഫില്ലാ. നിനക്കറിയുമോ, എന്റെ കേടുവരാത്ത ഈ കണ്ണ് അതിപ്പോൾ ആഗ്രഹിക്കുന്നത് അടിച്ച് മുറിവേൽപ്പിക്കപ്പെട്ട എൻ്റെ മറു കണ്ണുപോലെ തന്നെ ഈ കണ്ണും നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്നാണ്? എൻ്റെ മുറിവേറ്റ കണ്ണിന് എന്താണോ ബാധിച്ചത്, അത് എൻ്റെ നല്ല കണ്ണിന് കൂടി ലഭിച്ചിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ കണ്ണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്നനക്കറിയുമോ അത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലിയ ഫീമൻ ഹുവ അഹബ്ബു ഇലയ്യ മിൻകും ഉസ്വ. നിന്നെക്കാളൊക്കെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സഹാബികൾ, അവരിൽ എനിക്ക് മാതൃകയുണ്ട്. അവരനുഭവിച്ച പ്രയാസങ്ങൾക്ക് മുന്നിൽ ഇതൊന്നുമല്ല. വഇന്നീ വല്ലാഹി ലഫീ ജിവാരി മൻ ഹുവ അഅസ്സു മിൻക. നിന്നെക്കാൾ പ്രതാപമുള്ള ഒരുവന്റെ സംരക്ഷണത്തിലാണ് ഞാൻ പ്രവേശിച്ചിട്ടുള്ളത്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ. വഇന്നീ ലഫീ ജിവാരി മൻ ഹുവ അഖ്ദറു മിൻക യാ അബാ അബ്ദിശംസ്. നിന്നെക്കാൾ കഴിവുള്ള, ശക്തിയുള്ള ഒരുവന്റെ സംരക്ഷണത്തിന് കീഴിലാണ് ഞാൻ പ്രവേശിച്ചിട്ടുള്ളത്. അതായിരുന്നു ഉസ്മാൻ ഇബ്നു മദ്ഊനിന്റെ മറുപടി. ഇത് അബിസീനിയയിലേക്കുള്ള ഹിജ്റയ്ക്ക് ശേഷം, അവർ തിരിച്ചു വന്നതിന് ശേഷം മുസ്ലിമീങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഇത് ഇബ്നു ഹിഷാമിന്റെ സിറയിൽ നൽകിയ സംഭവമാണ്. അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട സംഭവമാണ് അബൂ സലമത്ത് ഇബ്നു അബ്ദുൽ അസദിന്റെ സംഭവം. അബൂ സലമത്ത് ഇബ്നു അബ്ദുൽ അസദ്, അദ്ദേഹവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബിസീനിയയിലേക്ക് ഹിജ്റ പോയ ആളാണ്. തിരിച്ചു വരുമ്പോൾ അബൂ താലിബിന്റെ സംരക്ഷണത്തിലാണ് അദ്ദേഹം മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ പ്രവേശിച്ചത് കാരണത്താൽ അബൂ സലമയെ ആരും സ്പർശിച്ചിരുന്നില്ല. അപ്പോൾ ബനു മഖ്സൂമിൽപ്പെട്ട ആളുകൾ, അബൂ സലമയുടെ ഗോത്രം ബനു മഖ്സൂം ഗോത്രമാണ്, ബനു മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അബൂ താലിബിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, അബൂ സലമ ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടയാളാണ്, അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം, നിങ്ങൾ അവന് സംരക്ഷണം കൊടുക്കുന്നത് ശരിയല്ല, അവനെ ആക്രമിക്കാനും അവനെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഉപദ്രവിക്കാനും ഞങ്ങൾക്ക് അവകാശമുണ്ട്, നിങ്ങളത് തടഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അബൂ താലിബ് അദ്ദേഹം പറഞ്ഞു, അബൂ സലമ എന്റെ അടുക്കൽ വന്ന് സംരക്ഷണം ചോദിച്ചതാണ്, ഞാനാണ് അബൂ സലമക്ക് സംരക്ഷണം നൽകിയത്, ഞാൻ ഒരിക്കലും മുഹമ്മദിന് സംരക്ഷണം നൽകിയതുപോലെ തന്നെയാണ് അവനും സംരക്ഷണം നൽകിയിട്ടുള്ളത്, ഒരിക്കലും എന്റെ സംരക്ഷണം ഞാൻ പിൻവലിക്കുകയില്ല. അപ്പോൾ ബനു മഖ്സൂം ഗോത്രക്കാർ അബൂ താലിബിനോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇത് അറിഞ്ഞപ്പോൾ അബൂ ലഹബിന് ദേഷ്യം പിടിച്ചു. അബൂ താലിബിനോട് ബനു മഖ്സൂം ഗോത്രക്കാർ മോശമായി സംസാരിച്ചത് കേട്ടപ്പോൾ റസൂലുള്ളയുടെ ഏറ്റവും വലിയ ശത്രുവായ അബൂ ലഹബിന് ദേഷ്യം പിടിച്ചു. അബൂ ലഹബ് അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിങ്ങളെങ്ങാനും അബൂ താലിബിന് ദേഷ്യം പിടിപ്പിച്ചാൽ, എന്റെ സഹോദരനായ അബൂ താലിബിനോട് നിങ്ങൾ മോശമായി പെരുമാറിയാൽ, അബൂ താലിബ് സംരക്ഷണം നൽകിയ ആളെ നിങ്ങൾ ഉപദ്രവിച്ചാൽ, ഞങ്ങളെല്ലാവരും മുഹമ്മദിന്റെ ഒപ്പം കൂടും, നിങ്ങൾ എന്താണോ എതിർക്കുന്നത് അതിനോടൊപ്പമാവും, അതുകൊണ്ട് അബൂ താലിബിനെ നിങ്ങൾ ഉപദ്രവിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, അദ്ദേഹം വയസ്സായ മനുഷ്യനാണ്. ആദരിക്കപ്പെടുന്നയാളാണ്. ഇത് കേട്ടപ്പോൾ അബൂ താലിബ് അദ്ദേഹം വളരെ സന്തോഷിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹം വളരെ മനോഹരമായ ഒരു കവിത അബൂ ലഹബിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതി. ആ കവിതയിൽ അദ്ദേഹം അബൂ ലഹബിനെ മുഹമ്മദിനെ സംരക്ഷിക്കാൻ മുഹമ്മദിനെ സഹായിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടുള്ള കവിതയാണ്. പക്ഷെ അബൂ ലഹബ് ഒരിക്കലും ഇസ്ലാം സ്വീകരിച്ചില്ല. അറബികൾ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ കബീലയിലുള്ള ആളുകൾ അവരുടെ അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സംവിധാനങ്ങൾ, സമ്പ്രദായങ്ങൾ, അതിൽ കടുംപിടുത്തമുണ്ടായിരുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഗോത്രത്തിന്റെ മഹിമയും ഗോത്രത്തിന്റെ പേരിലുള്ള വിഭാഗീയതയും അവർക്ക് കടുത്ത വളരെ ശക്തമായിരുന്നു. അപ്പോൾ അബൂ ലഹബ് അബൂ താലിബിനെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി. എന്നാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഖുറൈശികൾ അവർ ധാരാളക്കണക്കിന് അടവുകൾ പയറ്റി നോക്കിയിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. റസൂലുള്ളയെ പരിഹസിച്ചു നോക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളെ പരിഹസിക്കുന്നുണ്ട്, ഒരു കാര്യവുമില്ല. ഉപദ്രവിച്ചു നോക്കുന്നുണ്ട്, ഒരു കാര്യവുമില്ല. മയപ്പെടുത്തി നോക്കുന്നുണ്ട്, ഒരു കാര്യവുമില്ല. എല്ലാ അടവുകളും അവർ പയറ്റിക്കഴിഞ്ഞു. അങ്ങനെ അവർ അബൂ താലിബിന്റെ അടുക്കലേക്ക് രണ്ടാമതും ഒരു കൂട്ടമായി ചെന്നു. ഇതിനു മുൻപുള്ള ദർസുകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു, അബൂ താലിബിന്റെ അടുക്കൽ അവർ ഇതിനു മുൻപും പോയിട്ടുണ്ട്. രണ്ടാമതൊരിക്കൽ കൂടി അവർ അബൂ താലിബിന്റെ അടുക്കൽ ചെന്നു. അങ്ങനെ അവർ അബൂ താലിബിനോടായി പറഞ്ഞു, യാ അബാ താലിബ് ഇന്നലക സിന്നൻ വശറഫൻ വമൻസിലതൻ ഫീനാ. അബൂ താലിബ്, നിങ്ങൾക്ക് വലിയ പദവിയുണ്ട്, സ്ഥാനമുണ്ട്, ഞങ്ങൾക്കിടയിൽ വലിയ ആദരവുണ്ട്. എന്നാൽ മുഹമ്മദ് നിങ്ങളുടെ സഹോദരപുത്രൻ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ അവൻ ചീത്ത പറയുകയാണ്. ഖുറൈശികൾ ഇവർ എന്തൊരു ഒരുമയിൽ ജീവിച്ചിരുന്ന ആളുകളാണ്, അവർക്കിടയിൽ അവൻ ഭിന്നിപ്പുണ്ടാക്കിയിരിക്കുന്നു. മക്കയിൽ നിന്ന് ചില ആളുകൾ അബ്സീനിയയിലേക്ക് വരെ പോയി. മക്കാർക്കിടയിൽ അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾ മുഹമ്മദിനെ തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ മുഹമ്മദിനെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വിട്ടുതരിക, അതുമല്ലെങ്കിൽ നിങ്ങൾ മുഹമ്മദിനെ സംരക്ഷിക്കുകയാണെങ്കിൽ മക്കാരിനി ഒരു പക്ഷത്താണ്, ഇനി നിങ്ങളെ അനുസരിക്കാൻ പറ്റുകയില്ല, നമ്മളും നിങ്ങളും ഇനി പോരാട്ടം തുടങ്ങുക, ഒന്നല്ലെങ്കിൽ നിങ്ങൾ നശിക്കും അല്ലെങ്കിൽ ഞങ്ങൾ നശിക്കും. അപ്പോൾ അബൂ താലിബ് അദ്ദേഹത്തിന് തന്റെ സമൂഹത്തോട് വളരെ സ്നേഹമുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ സമൂഹം തനിക്കെതിരാകുമോ എന്ന് ഭയന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് വിളിച്ചു വരുത്തി. അബൂ താലിബ് റസൂലുള്ളയോടായി പറഞ്ഞു, മുഹമ്മദ്, നിന്റെ നാട്ടുകാർ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ട് എനിക്ക് സാധിക്കാത്ത, എന്നെ നീ പ്രയാസപ്പെടുത്തരുത്. ഇനിയും നിന്നെ സംരക്ഷിക്കുക എന്നത് എനിക്ക് സാധിക്കുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അവിടുന്ന് ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് സൂര്യനെ ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, തറവുന്ന ഹാദിഹി ശംസ്, നിങ്ങൾ ഈ സൂര്യനെ കാണുന്നില്ലേ? അവർ പറഞ്ഞു, അതേ കാണുന്നു. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഅഖ്ദറ അലാ അൻ അദഅ ദാലിക മിൻകും അലാ അൻ തുഷ്ഇലു മിൻഹാ ശുഅലതൻ. ആ സൂര്യന്റെ അടുക്കൽ നിന്ന് നിങ്ങളൊരു തീക്കൊള്ളി കത്തിച്ചു കൊണ്ടുവന്ന് തന്നാൽ പോലും ഞാൻ ഈ നിലകൊള്ളുന്ന ഈ മാർഗത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല. അത് നിങ്ങൾ ചെയ്താൽ പോലും ഞാനിന്ന് പുറത്തേക്ക് പോവുകയില്ല. ഈ ദീനിന്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. അത് കേട്ടപ്പോൾ അബൂ താലിബ് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ കദബ ഇബ്നു അഖീ ഖത്തു, എന്റെ സഹോദരന്റെ പുത്രൻ മുഹമ്മദ് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ഫർജിഉ, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോവുക, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. എന്നിട്ടാണ് അബൂ താലിബ് പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ കവിത പാടിയത്, ചരിത്രത്തിൽ പ്രസിദ്ധമായ കവിതയാണ്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലൻ യസിലു ഇലൈക ബിജമഇഹിം ഹത്ത ഉവസദ ഫിത്തുറാബി ദഫീന. മുഹമ്മദ്, ഒരിക്കലും ഖുറൈശികൾ നിന്നിലേക്ക് എത്തിച്ചേരുകയില്ല, ഞാൻ എന്റെ ശരീരം മണ്ണിനോട് ചേരുന്നതുവരെ, ഞാൻ മരിച്ചു വീഴുന്നതുവരെ ഖുറൈശികൾ നിന്നെ ഉപദ്രവിക്കുകയില്ല. ഫംദീലി അംരിക ഫംദീലി അംരിക മാ അലൈക ഗദാബതൻ, അബ്ഷിർ വഖർറ ബിദാക മിൻക ഉയൂന, അതുകൊണ്ട് നിന്റെ മാർഗത്തിൽ നീ തുടർന്നു പോയിക്കൊള്ളുക, നിന്റെ കണ്ണ് കുളിർപ്പിക്കുന്ന രൂപത്തിൽ ഞാൻ നിന്നെ സഹായിക്കും.
വദഊതനി വഅലിംതു അന്നക നാസിഹി ഫലഖദ് സദഖ്ത വകുൻത ഖിദമ അമീന.
മുഹമ്മദ്, നീ എന്നെ നിന്റെ ദീനിലേക്ക് ധാരാളമായി ക്ഷണിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് സ്നേഹമാണുള്ളത് എന്ന് എനിക്കറിയാം. നീ ആകട്ടെ ഞങ്ങൾക്ക് പഴയ കാലം മുതലേ ഞങ്ങളുടെ വിശ്വസ്തനാണ്, ഞങ്ങളുടെ അമീനാണ്.
വഅറൽത ദീനൻ ഖദ് അലിംതു ബിഅന്നഹു മിൻ ഖൈരി അദിയാനിൽ ബറിയതി ദീന.
നീ കൊണ്ടുവന്നിരിക്കുന്ന ഈ ദീൻ എല്ലാ ദീനുകളിലും വെച്ച് ഏറ്റവും നല്ല ദീനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്.
ലൗലൽ മലാമത്തു ഔ ഹദാരി സുബ്ബതൻ ലവജത്തനി സംഹം ബിദാക അമീന.
എന്റെ നാട്ടുകാർ എന്നെ ആക്ഷേപിക്കില്ലായിരുന്നെങ്കിൽ, അവരെന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ പേടിക്കുന്നില്ലായിരുന്നെങ്കിൽ, മുഹമ്മദ്, നിന്റെ ദീനിൽ ഏറ്റവും വിശ്വസ്തനായി നിനക്ക് എന്നെ കാണാൻ സാധിക്കുമായിരുന്നു. ഈ കവിത അബൂ താലിബിന്റെ കവിതകളിൽ പ്രസിദ്ധമായ കവിതയാണ്. അദ്ദേഹം ഇത് പറഞ്ഞത് ഈ സന്ദർഭത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദീനിൽ ഉറച്ചു നിന്ന ഈ സന്ദർഭത്തിൽ. പിന്നെയും മുശ്രിക്കുകൾ അബൂ താലിബിന്റെ അടുക്കൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും, ഒരിക്കൽ അവർ അബൂ താലിബിന്റെ അടുക്കലേക്ക് ഖുറൈശികളുടെ കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ള നല്ല സമ്പാദ്യമുള്ള ഒരു യുവാവിനെയും കൂട്ടി വന്നു. ഉമാറത്ത് ഇബ്നുൽ വലീദ്, വലീദ് ഇബ്നു മുഗയറയുടെ മകനാണ് അവൻ. ഉമാറത്ത് ഇബ്നുൽ വലീദുമായിട്ടാണ് അവർ റസൂൽ അബൂ താലിബിന്റെ അടുക്കലേക്ക് വരുന്നത്. എന്നിട്ട് അവർ അബൂ താലിബിനോട് പറഞ്ഞു, അല്ലേ അബൂ താലിബ്, ഖുറൈശികളിൽ ഏറ്റവും ഭംഗിയുള്ള യുവാവാണ് ഞാൻ, ഏറ്റവും നല്ല സാഹിത്യം അറിയാം, ഏറ്റവും സ്ഥാനവും സമ്പാദ്യവുമുണ്ട്. ഇതാ നിങ്ങൾ ഉമാറയെ സ്വീകരിക്കുക, ഒരു മകനെ പോലെ വളർത്തിക്കൊള്ളും.